Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ ഫ്രാൻസിസ് പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. കുട്ടികളുടെ ജീവിതവും അന്തസ്സും അവരുടെ അവകാശങ്ങളും മാനിക്കപ്പെടണമെന്ന് ലോക നേതാക്കളെ ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് വത്തിക്കാനിൽ നടന്നുവരുന്ന പ്രഥമ ആഗോള സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർന്നുവരുന്ന സായുധ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിൽ കുട്ടികളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടത്. ലോകം പുരോഗതി പ്രാപിച്ചു വരികയാണെന്ന് നാം അഭിമാനിക്കുന്നതിനിടയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ ദാരിദ്ര്യമനുഭവിക്കുന്നുണ്ടെന്നും അതിക്രമങ്ങളുടെയും ചൂഷണങ്ങളുടെയും ഇരകളാകുന്നുണ്ടെന്നും പലർക്കും വിദ്യാഭ്യാസം പോലും ലഭ്യമാകുന്നില്ലെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഭ്രൂണഹത്യയെന്ന തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തിയ പാപ്പ വലിച്ചെറിയൽ സംസ്കാരത്തിന്റെ ഭാഗമായാണ് കുട്ടികളുടെ ജീവനെ അവഗണിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളെന്ന് കുറ്റപ്പെടുത്തി. സമൂഹത്തിന്റെ പ്രത്യാശയുടെ ഉറവിടമാണ് ഇതുവഴി ഇല്ലാതാകുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ജൂബിലി വർഷത്തിലെ തീർത്ഥാടനം നമ്മെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളർത്തണമെന്നോർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ, ക്രിസ്തുവിൽ സഹോദരങ്ങളെന്ന നിലയിൽ ഒന്നിച്ചാണ് നാം യാത്ര ചെയ്യേണ്ടതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മിത്രാൻ സമിതികളുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 3 തിങ്കളാഴ്ച വത്തിക്കാനിലെത്തിയ തീർത്ഥാടകർക്ക് കൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് തീർത്ഥാടനം നമ്മിൽ ഉളവാക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് പാപ്പ സംസാരിച്ചത്. തീർത്ഥാടനത്തിന്റെ ഈ ദിനങ്ങൾ നമ്മിലെ പ്രത്യാശ വളർത്തുന്ന ദിനങ്ങളാകണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. April 27 കാർലോ അക്കുത്തിസിനെ വിശുദ്ധ പദവിയിലേക്കുയർത്തുന്നതിന്റെ ചടങ്ങുകളെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ, ഇന്നത്തെ ലോകത്തും യുവജനങ്ങൾക്ക് യേശുവിനെ പിന്തുടരാനും മറ്റുള്ളവരുമായി അവന്റെ ഉദ്ബോധനങ്ങൾ പങ്കിടാനും സാധിക്കുമെന്നാണ് കാർലോയുടെ ജീവിതം കാണിച്ചു തരുന്നതെന്ന് തീർത്ഥാടകരിലെ യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. സമർപ്പിതർ ദാരിദ്ര്യത്തിലും ബ്രഹ്മചര്യത്തിലും അനുസരണത്തിലും വളർന്ന് ലോകത്തിന് പ്രകാശമാകണമെന്നോർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ, സമർപ്പിതരുടെ ആഗോളദിനത്തോടനുബന്ധിച്ച് February 1 ശനിയാഴ്ച വൈകുന്നേരം വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടന്ന സായാഹ്ന പ്രാർത്ഥനാവേളയിൽ സമർപ്പിത ജീവിതത്തിലുണ്ടായിരിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചും ക്രിസ്തുവും സഹോദരങ്ങളുമായുണ്ടായിരിക്കേണ്ട അടുപ്പത്തെക്കുറിച്ചും ഉദ്ബോധിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ, ലോകമോഹങ്ങളിൽ നിന്ന് മോചിതരായി ശാന്തതയും ഉദാരതയും പ്രകടമാക്കുന്ന വിധത്തിലുള്ള ദാരിദ്ര്യം ജീവിക്കാനാണ് സമർപ്പിതർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പങ്കുവയ്പ്പിന്റെയും ഐക്യദാർഢ്യത്തിന്റേതുമായ ശൈലി ജീവിക്കാനും പാപ്പ സമർപ്പിതരെ ആഹ്വാനം ചെയ്തു. പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സ്നേഹം ജീവിക്കാൻ പാപ്പ സമർപ്പിതരെ ക്ഷണിച്ചു. ബന്ധങ്ങൾ സുതാര്യവും നിർമ്മലവുമായിരിക്കേണ്ടതിന്റെ ആവശ്യവും പാപ്പ ഓർമ്മിപ്പിച്ചു. പിതാവും യേശുവുമായുള്ള ബന്ധത്തെ പരാമർശിച്ചുകൊണ്ട് അനുസരണമെന്ന ഗുണത്തെക്കുറിച്ച് സംസാരിച്ച പാപ്പ, ദാസരെന്നതുപോലെയല്ല പുത്രരുടേതായ ആശ്രിതത്വബോധത്തോടെ വേണം അനുസരണം ജീവിക്കേണ്ടതെന്ന് ഉദ്ബോധിപ്പിച്ചു. സുവിശേഷ പുണ്യങ്ങളുടെ പ്രകാശം ലോകത്തിനു പകരാൻ സമർപ്പിതർക്കു കഴിയണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് പാപ്പായുടെ സന്ദേശം, സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി ഏവരും, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്ന സർക്കാരുകൾ എല്ലാ പരിശ്രമങ്ങളും നടത്തണമെന്ന് സാമൂഹ്യമാധ്യമമായ എക്സിൽ February 2 ഞായറാഴ്ച കുറിച്ച സന്ദേശത്തിലൂടെ പാപ്പ ആവശ്യപ്പെട്ടു. പീഡനങ്ങൾ സഹിക്കുന്ന ഉക്രൈനിലും പാലസ്തീന, ഇസ്രായേൽ, ലെബനോൻ, മ്യാൻമാർ, സുഡാൻ, വടക്കൻ കിവു എന്നിവിടങ്ങളിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പാപ്പ എഴുതി. ഉക്രൈനെതിരെയുള്ള ആക്രമണങ്ങൾ യുവജീവിതങ്ങളെ തകർക്കുന്നുവെന്ന് യുണിസെഫ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി ഉക്രൈനിലെ ജനനിബിഡ പ്രദേശങ്ങളിൽ തുടരുന്ന ആക്രമണങ്ങൾ നിരവധി യുവജനങ്ങളുടെ ജീവനാണ് തകർക്കുന്നതെന്നും കുട്ടികളുൾപ്പെടെ ഏവർക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും യൂണിസെഫിന്റെ ഉക്രൈനിലെ പ്രതിനിധി മുനീർ മുഹമ്മദ് സാദെ February 2 ഞായറാഴ്ച പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. February 1 പോൾട്ടാവയിലുണ്ടായ ആക്രമണത്തിൽ 3 കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി മാർപ്പാപ്പ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ പങ്കുവച്ച ചിന്തകൾ കേൾക്കാം. കർത്താവിന്റെ സമർപ്പണ തിരുനാളും ലോക സമർപ്പിത ജീവിത ദിനവും ആചരിക്കപ്പെട്ട ഈ ഞായറാഴ്ച ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ മധ്യാഹ്നത്തിൽ ത്രികാല ജപം നയിച്ചു. അതിൽ പങ്കുകൊള്ളുന്നതിന് നിരവധി സമർപ്പിതരുൾപ്പെടെയുള്ള വിശ്വാസികൾ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ അങ്കണത്തിൽ സന്നിഹിതരായിരുന്നു. പാപ്പ ത്രികാല ജപം നയിക്കുന്നതിന് പേപ്പൽ ഭവനത്തിലെ പതിവ് ജാലകത്തിങ്കൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജനസഞ്ചയത്തിന്റെ കരഘോഷവും ആനന്ദാരവങ്ങളും ഉയർന്നു. റോമിലെ സമയം ഉച്ചയ്ക്ക് 12 ഇന്ത്യയിലെ സമയം. ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഇപ്പോഴുള്ള സമയവ്യത്യാസമനുസരിച്ച് വൈകുന്നേരം 4:30 കർത്താവിന്റെ മാലാഖ എന്നാരംഭിക്കുന്ന മധ്യാഹ്ന പ്രാർത്ഥന നയിക്കുന്നതിനു മുൻപ് പാപ്പ നടത്തിയ വിചിന്തനത്തിനാധാരം ലത്തീൻത്രയത്തിന്റെ ആരാധനക്രമമനുസരിച്ച് ഈ ഞായറാഴ്ച ദിവ്യബലിമധ്യേ വായിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം 2 22-40 വാക്യങ്ങൾ, അതായത് മോശയുടെ നിയമമനുസരിച്ച് കർത്താവിന് സമർപ്പിക്കാൻ മാതാപിതാക്കൾ യേശുവിനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നതും ദേവാലയത്തിലുണ്ടായിരുന്ന വൃദ്ധനായ ശിമയോൻ യേശുവിനെ കയ്യിലെടുക്കുകയും അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്ന വൃദ്ധയായ അന്നാ പ്രവാചികയും പ്രവചിക്കുന്നതുമായ സംഭവ വിവരണം ആയിരുന്നു. പാപ്പ ഇപ്രകാരം പറഞ്ഞു.
Cari fratelli e sorelle, buona domenica. Oggi il Vangelo della liturgia ci parla di Maria e Giuseppe che portano il bambino Gesù al Tempio di Gerusalemme.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭ ഞായർ. ഇന്നത്തെ ആരാധനക്രമത്തിലെ സുവിശേഷം നമ്മോട് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലേക്ക് ഉണ്ണിയേശുവിനെ കൊണ്ടുവരുന്ന മറിയത്തെയും ജോസഫിനെയും കുറിച്ചാണ്. ജീവൻ കർത്താവിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ അവർ അവനെ നിയമമനുസരിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ സമർപ്പിക്കുന്നു. തലമുറ തലമുറയായി ഇസ്രായേൽ ജനത എപ്പോഴും ചെയ്തിരുന്നത് തിരുക്കുടുംബം ചെയ്യുമ്പോൾ മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതായ ഒന്ന് സംഭവിക്കുന്നു. വൃദ്ധരായ 2 ശിമയോനും അന്നയും യേശുവിനെക്കുറിച്ച് പ്രവചിക്കുന്നു. ഇരുവരും ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിന്റെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിന്റെ പ്രതീക്ഷകളുടെ പൂർത്തീകരണം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ വികാരഭരിത സ്വരം ആലയത്തിലെ പുരാതന ശിലകൾക്കിടയിൽ മുഴങ്ങുന്നു. ദൈവം തന്റെ ജനത്തിനിടയിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനാണ്. 4 ചുവരുകൾക്കുള്ളിൽ ജീവിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അവിടുന്ന് മനുഷ്യർക്കിടയിൽ ഒരു മനുഷ്യനായി ജീവിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് യേശുവിന്റെ നവീനത. ശിമയോന്റെയും അന്നയുടെയും വാർദ്ധക്യത്തിൽ ലോകചരിത്രത്തെ മാറ്റിമറിക്കുന്ന പുതിയൊരു കാര്യം സംഭവിക്കുന്നു. മറിയവും ജോസഫുമാകട്ടെ കേട്ട കാര്യങ്ങളിൽ അത്ഭുതപ്പെട്ടു. വാസ്തവത്തിൽ ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ കുഞ്ഞിനെ മനനയോഗ്യമായ മനോഹരമായ 3 രീതികളിൽ വിളിക്കുന്നു. 3 രീതികൾ, 3 പേരുകൾ അവന് നൽകുന്നു. യേശു രക്ഷയാണ്, യേശു വെളിച്ചമാണ്, യേശു വൈരുദ്ധ്യത്തിന്റെ അടയാളമാണ്. സർവോപരി യേശു രക്ഷയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശിമയോൻ ഇങ്ങനെ പറയുന്നു, സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ലൂക്ക 2:30-31. ഇതെപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഒരുവനിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന സാർവത്രിക രക്ഷ. അതെ, കാരണം യേശുവിൽ ദൈവത്തിന്റെയും അവന്റെ സ്നേഹത്തിന്റെയും പൂർണത കുടികൊള്ളുന്നു. 2. യേശു വിജാതീയരെ പ്രകാശിപ്പിക്കുന്നതിനുള്ള വെളിച്ചമാണ്. ലോകത്തിൽ ഉദിക്കുന്ന സൂര്യനെപ്പോലെ ഈ പൈതൽ അതിനെ തിന്മയുടെയും വേദനയുടെയും മരണത്തിന്റെയും അന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. ഇന്നും നമുക്ക് ഈ വെളിച്ചം എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. അവസാനമായി ശിമയോൻ ആലിംഗനം ചെയ്ത ശിശു അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വൈരുദ്ധ്യത്തിന്റെ അടയാളമാണ്. മുഴുവൻ ചരിത്രത്തെയും അതിന്റെ നാടകീയതയെയും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡം യേശു വെളിപ്പെടുത്തുന്നു. എന്താണ് ഈ മാനദണ്ഡം? അത് സ്നേഹമാണ്. സ്നേഹിക്കുന്നവൻ ജീവിക്കുന്നു, ദ്വേഷിക്കുന്നവൻ മരിക്കുന്നു. യേശു രക്ഷയാണ്, യേശു വെളിച്ചമാണ്, വൈരുദ്ധ്യത്തിന്റെ അടയാളമാണ്. യേശുവുമായുള്ള ഈ കൂടിക്കാഴ്ചയാൽ പ്രബുദ്ധരായി നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ എന്റെ ജീവിതത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ വലിയ പ്രതീക്ഷ എന്താണ്? കർത്താവിന്റെ മുഖം കാണാൻ എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ടോ? മനുഷ്യവർഗത്തിനായുള്ള അവന്റെ പരിത്രാണ പദ്ധതിയുടെ ആവിഷ്കാരം ഞാൻ കാത്തിരിക്കുന്നുണ്ടോ? ചരിത്രത്തിന്റെ വെളിച്ചങ്ങളിലൂടെയും ഇരുളുകളിലൂടെയും നമ്മെ സദാ കർത്താവുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് നയിക്കുന്നതിനായി ഏറ്റവും പരിശുദ്ധ അമ്മയായ മറിയത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
Preghiamo insieme Maria Madre Purissima perché ci accompagni nelle luci e nelle ombre della storia, che ci accompagni sempre all'incontro con il Signore.
ഈ വാക്കുകളെ തുടർന്ന് കർത്താവിന്റെ മാലാഖ എന്നാരംഭിക്കുന്ന കർത്തൃപ്രാർത്ഥന നയിച്ച പാപ്പ തദനന്തരം ആശീർവാദം നൽകി.
Sin nomine Domini benedictus.
Ex hoc nunc et usque in seculum.
Aiutorium nostrum in nomine Domini.
Qui fecit caelum et terram.
Benedicat vos omnipotens Deus Pater et Filius et Spiritus Sanctus. Amen.
ആശീർവാദാനന്തരം പാപ്പ ഇറ്റലിയിൽ ജീവനു വേണ്ടിയുള്ള ദിനം, ലോകത്തിന് ജീവൻ പ്രത്യാശ പകരുക എന്ന ആപ്തവാക്യവുമായി ഈ ഞായറാഴ്ച ആചരിക്കപ്പെട്ടത് അനുസ്മരിച്ചു.
Cari fratelli e sorelle, oggi in Italia si celebra la giornata della vita sul tema trasmettere la vita, speranza per il mondo.
ജീവന്റെ ദാനം സസന്തോഷം സ്വീകരിക്കുന്ന കുടുംബങ്ങളെ സ്വാഗതം ചെയ്യുന്നതിലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് ഭയമില്ലാതിരിക്കാൻ യുവദമ്പതികൾക്ക് പ്രചോദനം പകരുന്നതിലും താൻ ഇറ്റലിയിലെ മെത്രാന്മാരോടൊപ്പം ചേരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ജീവനു വേണ്ടിയുള്ള ഇറ്റാലിയൻ പ്രസ്ഥാനം 50 പൂർത്തിയാക്കുന്നതും അനുസ്മരിച്ച പാപ്പ സുവർണ ജൂബിലി ആശംസകൾ നേർന്നു. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെ അധികരിച്ചുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനം വത്തിക്കാനിൽ 3 തിങ്കളാഴ്ച നടക്കുന്നതും നമുക്കവരെ സ്നേഹിക്കാം സംരക്ഷിക്കാം എന്ന വിചിന്തന പ്രമേയം അത് സ്വീകരിച്ചിരിക്കുന്നതും പാപ്പ ത്രികാല പ്രാർത്ഥനാവേളയിൽ ആശീർവാദാനന്തരം അനുസ്മരിക്കുകയും അതിൽ താനും പങ്കെടുക്കുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു.
Si terrà domani in Vaticano il summit internazionale sui diritti dei bambini intitolato Amiamoli e proteggiamoli che ho avuto la gioia di promuovere e al quale parteciperò.
കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു അതുല്യ അവസരമാണിതെന്ന് പറഞ്ഞ പാപ്പ ഈ ഉച്ചകോടിയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ക്ഷണിച്ചു. മനുഷ്യജീവന്റെ പ്രാഥമിക മൂല്യത്തെക്കുറിച്ച് പരാമർശിച്ച പാപ്പ എല്ലാം നശിപ്പിക്കുന്ന, ജീവനെ നശിപ്പിക്കുന്ന, അതിനെ അവമതിക്കുന്നതിലേക്ക് നയിക്കുന്ന യുദ്ധം അരുതെന്നും യുദ്ധം എപ്പോഴും ഒരു പരാജയമാണെന്ന് നാം മറക്കരുതെന്നും ആവർത്തിച്ചു.
Ribadisco il no alla guerra che distrugge tutto Gesù c'è la vita, induce a disprezzarla. E non dimentichiamo che sempre la guerra è una sconfitta.
നിലവിലുള്ള എല്ലാ സംഘർഷങ്ങൾക്കും അറുതി വരുത്തുന്നതിന് ഈ ജൂബിലി വർഷത്തിൽ ചർച്ചകളിലൂടെ സാധ്യമായതെല്ലാം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്രൈസ്തവരായ ഭരണാധികാരികളോട് തന്റെ അഭ്യർത്ഥന പാപ്പ നവീകരിക്കുകയും പീഡിത ഉക്രൈൻ, പലസ്തീൻ, ഇസ്രായേൽ, ലെബനൻ, മ്യാൻമാർ, സുഡാൻ, വടക്കൻ ക്യൂവോ എന്നിവിടങ്ങളിൽ സമാധാനമുണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. മധ്യാഹ്ന പ്രാർത്ഥനാ പരിപാടിയുടെ അവസാനം പാപ്പ എല്ലാവർക്കും നല്ലൊരു ഞായറാശംസിക്കുകയും തനിക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന പതിവ് അഭ്യർത്ഥന നവീകരിക്കുകയും സകലർക്കും നല്ല ഒരു ഉച്ചവിരുന്ന് നേരുകയും വീണ്ടും കാണാമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് ജാലകത്തിങ്കൽ നിന്ന് പിൻവാങ്ങി.
Buon pranzo e arrivederci.
Ini oru Maria Geethi.
Odi vannu kunnu makkal ആയിരങ്ങൾ നിന്റെ പക്കൽ അമ്മേ മേരി മാതേ ഓടി വന്നു കുഞ്ഞുമക്കൾ ആയിരങ്ങൾ നിന്റെ പക്കൽ അമ്മേ മേരി മാതേ പാടി വന്നു നിന്റെ മക്കൾ ഉണ്ണിയേശുവിൻ്റെ മുൻപിൽ സ്നേഹനാഥേ അമ്മേ സ്നേഹനാഥേ ഓടി വന്നു കുഞ്ഞുമക്കൾ ആയിരങ്ങൾ നിന്റെ പക്കൽ അമ്മേ മേരി മാതേ ആകാശവീഥിയിൽ മാലാഘമാരണി ചേരുന്നു ആനന്ദഗീതികൾ എല്ലാരുമേറ്റു പാടുന്നു ആകാശവീഥിയിൽ മാലാഘമാരണി ചേരുന്നു ആനന്ദഗീതികൾ എല്ലാരുമേറ്റു പാടുന്നു മറിയമേ നിനക്കു സ്നേഹ കീർത്തനങ്ങൾ പാടുവാൻ നിരനിരയായി ഞങ്ങളും അണഞ്ഞിടുന്നു സാദരം ഓടി വന്നു കുഞ്ഞുമക്കൾ ആയിരങ്ങൾ നിന്റെ പക്കൽ അമ്മേ മേരി മാതേ
കെസ്റ്ററും സംഘവും ആലപിച്ചതാണ് ഈ മരിയൻ ഗാനം. ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.